السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ അൽ ഉർജൂസത്തുൽ മീഇയ എന്ന കിതാബ് അടിസ്ഥാനപ്പെടുത്തിയാണ് നാം പഠിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവിടുത്തെ ജന്മം മുതൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നതിന് ശേഷം അവിടുത്തെ മദീന ജീവിതത്തിലെ ഒന്നാമത്തെ വർഷത്തിലും രണ്ടാമത്തെ വർഷത്തിലും സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന 10 സംഭവങ്ങളോളം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 14 സംഭവങ്ങളും അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ദർസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ പറയാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദർസിൽ വളരെ വിശാലമായി ഓരോരോ കാര്യങ്ങളും വിശദീകരിക്കുക എന്നതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് ഈ കിതാബിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ചെറിയ രൂപത്തിൽ പരിചയപ്പെടുക എന്നൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു കിതാബ് നമ്മൾ വിശദീകരിക്കുന്നത്. അതല്ലാതെ ഓരോരോ വിഷയങ്ങളും വിശദീകരിച്ചു കൊണ്ട് പോവുക എന്ന് പറയുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഈ കിതാബ് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ മൊത്തമായി ഒന്ന് പരിചയപ്പെടുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു കിതാബിനെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുകയാണെങ്കിൽ ഈ കിതാബ് പൂർത്തീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിശദമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. സഹോദരങ്ങളെ, രണ്ടു വർഷത്തെ സംഭവ വികാസങ്ങൾ പറഞ്ഞതിന് ശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞു, വൽ ഗസ്വു ഫി സാലിസത്തിൽ മുഷ്തഹിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷത്തിൽ യുദ്ധങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു, അല്ലെങ്കിൽ യുദ്ധങ്ങൾ വളരെയധികം അധികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ആ വർഷത്തിൽ യുദ്ധങ്ങൾ അധികരിച്ചു. ആദ്യമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത് ഫി ഖത്ഫാന വ ബനീ സുലൈമി. ആദ്യമായി പറഞ്ഞിരിക്കുന്ന യുദ്ധം ഖത്ഫാൻ യുദ്ധത്തെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷത്തിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പരാമർശിച്ചിരിക്കുന്ന ഒന്നാമത്തെ വിഷയം സഹോദരങ്ങളെ ഗസ്വത്തു ഖത്ഫാൻ ആണ്. ഖത്ഫാൻ യുദ്ധപ്പുറപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ഫാൻ യുദ്ധപ്പുറപ്പാട് നടത്തിയതിനെ സംബന്ധിച്ചാണ് ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്. ബദർ യുദ്ധശേഷം സംഭവിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പടയൊരുക്കമാണ് ഖത്ഫാൻ പടയൊരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് ശേഷം നടത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പടയൊരുക്കമാണ് ഖത്ഫാൻ പടയൊരുക്കം. ഈ ഒരു യുദ്ധത്തിന് ഗസ്വത്തു ദി അമർ എന്നും പേരുണ്ട്. ഗസ്വത്തു ഖത്ഫാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഗസ്വത്തു ദി അമർ എന്നും ഈ ഒരു യുദ്ധത്തിന് പേരുണ്ട്. ബദർ യുദ്ധത്തിന് ശേഷം ഉഹദ് യുദ്ധത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പടയൊരുക്കമാണ് ഖത്ഫാൻ പടയൊരുക്കം. എന്താണ് ഈ ഒരു പടയൊരുക്കത്തിന് പിന്നിലുള്ള കാരണം? ബനു സഅലബ ഗോത്രത്തിലെ ഖത്ഫാൻ എന്ന് പറയുന്ന കുടുംബം, അല്ലെങ്കിൽ ഖത്ഫാൻ എന്ന് പറയുന്ന വിഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ആക്രമിക്കാൻ വരുന്നതായി മദീനക്കാർക്ക് വിവരം ലഭിച്ചു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലുകയും ആ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 450 പടയാളികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ഫാൻ ഗോത്രത്തോട് യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ ഖത്ഫാൻ ഗോത്രത്തെ നശിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു. മദീനയുടെ താൽക്കാലിക ഭരണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഖത്ഫാൻ ഗോത്രത്തിനരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വഴിമധ്യേ ബനു സഅലബ ഗോത്രത്തിൽപ്പെട്ട, ഖത്ഫാൻ ഗോത്രം ഉൾക്കൊള്ളുന്ന വലിയ ഗോത്രമായ ബനു സഅലബ ഗോത്രത്തിൽപ്പെട്ട ജുബാർ എന്ന വ്യക്തിയെ മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഖത്ഫാൻ ഗോത്രത്തിലേക്കുള്ള വഴി മുസ്ലിം സമുദായത്തിന് പറഞ്ഞുകൊടുത്തത് ജുബാർ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 450 വരുന്ന പടയാളികളുമായി തങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ ഖത്ഫാൻ ഗോത്രം അവിടെയുണ്ടായിരുന്ന മലമുകളിലേക്ക് പ്രവേശിക്കുകയും അവിടെ അഭയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ഫാൻ ഗോത്രം വെള്ളം ശേഖരിച്ചിരുന്ന ഒരു അരുവി, ദി അമർ എന്ന പേരുള്ള ഒരു അരുവിയുടെ അരികിലെത്തി ഏതാനും ദിവസം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. മദീനയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചു. ഖത്ഫാൻ എന്ന് പറയുന്ന ഗോത്രം മലമുകളിൽ തന്നെ അവർ ഏതാനും ദിവസം തങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് ഖത്ഫാൻ പടയൊരുക്കം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഹിജ്റ 3 നടന്നിരിക്കുന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് ഖത്ഫാൻ പടയൊരുക്കം. അതിന്റെ കാരണമാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. വാസ്തവത്തിൽ അവിടെ യുദ്ധം നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തേടി പുറപ്പെട്ടെങ്കിലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഭയന്ന് അവിടെ ഉണ്ടായിരുന്ന മലമുകളിലേക്ക് അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു യുദ്ധവും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ കൂടെ തന്നെ സഹോദരങ്ങളെ, ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയമാണ് വ ബനി സുലൈം. ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ അത് രണ്ടും ഒരു സംഭവമായി ഉദ്ധരിച്ചതുപോലെയാണ് തോന്നുക. അത് രണ്ടും ഒരു സംഭവം, ഖത്ഫാനും ബനു സുലൈമും ഒരു സംഭവമായി ഉദ്ധരിച്ചതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഇബാറത്ത് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഗസ്വത്ത് ബനി സുലൈം എന്ന് പറയുന്നത് വേറെ ഒരു യുദ്ധമാണ്. അത് ഹിജ്റ 3 മറിച്ച് ബദറിന് ശേഷം ഹിജ്റ 2 ഗസ്വത്ത് ബനി സുലൈം നടന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വിജയിച്ച ശേഷം മദീനയിലേക്ക് വന്നു. മദീനയിൽ 7 തങ്ങിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വത്ത് ബനി സുലൈമിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. അവിടെയും വാസ്തവത്തിൽ ഒരു യുദ്ധം സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്ർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയതിന് ശേഷം ശത്രുക്കളെ പിടികൂടാൻ സാധിക്കാതെ മദീനയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതാണ് ഗസ്വത്ത് ബനി സുലൈം. അത് ഹിജ്റ 3 മറിച്ച് ഹിജ്റ 2 അത് നടന്നിരിക്കുന്നത് എന്നാണ് ഭൂരിപക്ഷം ചരിത്രകാരന്മാർ പറയുന്നത്. ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള ഇവിടെ 3 നടന്നിരിക്കുന്ന ഒരു സംഭവമായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് ശരിയല്ല. അല്ലാഹു അലം. അപ്പോൾ ഗസ്വത്തു ഖത്ഫാനിന് ശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയം വഉമ്മു കുൽസൂമ ഇബ്നത്തുൽ കരീമി സവ്വജ ഉസ്മാന ബിഹാ വഹസ്വ ثم تزوج النبي حفصة. അതിനുശേഷം ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പരാമർശിച്ചിരിക്കുന്ന രണ്ടാമത്തെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹത്തെ സംബന്ധിച്ചാണ്. ഹിജ്റ 3 നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ സംഭവം ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാറകല്ലാഹു ഫീകും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞതുപോലെ ബദർ യുദ്ധം കഴിഞ്ഞ ആ സമയത്ത് റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അങ്ങനെ ഹിജ്റ 3 ഹിജ്റ 2 റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ഹിജ്റ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറ്റൊരു പുത്രിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് 2 ഉടമ എന്ന അർത്ഥത്തിൽ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേര് വന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 2 ഉടമ എന്ന അർത്ഥം വരുന്ന ദുന്നൂറൈൻ എന്നൊരു പേര് ലഭിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത കാരണത്താലാണ്. ആദ്യം റുഖയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അതിനുശേഷം അവരുടെ മരണശേഷം അവരുടെ സഹോദരിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. അതിനുശേഷം മൂന്നാമത്തെ സംഭവമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന വിഷയം, ثم تزوج النبي حفصه. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തു. ഹഫ്സ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഫുസൂൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, تزوج حفصة بنت عمر ابن الخطاب في السنة الثالثة. نبي صلى الله عليه وسلم حفصة رضي الله عنه عمر بن الخطاب رضي الله عنه إنما قال آية حفصة رضي الله عنه واهم شيء ذي كذلك هجراء منامة ورشة العن سهودر انجلي ابن شرير يديل انه برجيه بلتعام حفصة رضي الله عنها آديم خنيس ابن حذافة السهمي رضي الله عنه إنما ريه ഹഫ്സ റളിയല്ലാഹു അൻഹ ആദ്യം വിവാഹം ചെയ്തത് ഖുനൈസ് ഇബ്നു ഹുദാഫത്ത് സഹ്മി എന്ന് പറയുന്ന സഹാബിയാണ്. അദ്ദേഹം മദീനയിൽ വെച്ച് മരണപ്പെട്ടു. അതിനുശേഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ മറ്റൊരു വിവാഹം ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്തുകൂടെ എന്നൊരു അഭിപ്രായം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് നിരസിച്ചു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് എന്റെ മകളെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും തന്നെ മിണ്ടിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ ആലോചിക്കുന്നതായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയിട്ടില്ല. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തു. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് വിവരം പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആലോചിക്കുന്നത് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത്. അതുകൊണ്ട് താങ്കൾക്ക് എന്നോട് ഒരു പ്രയാസവും തോന്നരുത് എന്ന രീതിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഹഫ്സ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമാണ്. ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന നാലാമത്തെ പ്രധാന സംഭവം എന്താണ്? വസൈനബൻ, സൈനബ് റളിയല്ലാഹു അൻഹയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ആരാണ് സൈനബ്? സൈനബ് ബിൻത് ഹുസൈമത്ത് അൽ ഹിലാലിയ, സൈനബ് ബിൻത് ഹുസൈമത്ത് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. പ്രവാചക ഭാര്യമാരിൽ ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ മാതാവ് എന്ന പേരിലാണ് സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ അറിയപ്പെട്ടത്. സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ അറിയപ്പെട്ടത് ഉമ്മുൽ മസാക്കീൻ എന്ന സ്ഥാനപേരിലാണ്. സഹോദരങ്ങളെ, അവർ ആദ്യം ഹുസൈൻ ഇബ്നു അൽ ഹാരിസിന്റെയോ അല്ലെങ്കിൽ തുഫൈൽ ഇബ്നു ഹാരിസിന്റെയോ ഭാര്യയായിരുന്നു. അവർ ആദ്യം ഹുസൈൻ അല്ലെങ്കിൽ തുഫൈൽ ഇബ്നു ഹാരിസിന്റെ ഭാര്യയായിരുന്നു. ആരുടേതാണെന്ന വിഷയത്തിൽ തർക്കമുണ്ട്. ഒന്നിക്കൽ ഹുസൈൻ ഇബ്നുൽ ഹാരിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ തുഫൈൽ ഇബ്നുൽ ഹാരിസ്, അവരുടെ ഭാര്യയായിരുന്നു സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹ. അവരുടെ മരണശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുന്നത്. അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് എല്ലാവിധ സംരക്ഷണവും എല്ലാവിധ സുരക്ഷയും നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. പക്ഷേ അധികകാലം പ്രവാചകന്റെ കൂടെ താമസിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വിവാഹം ചെയ്തതിന്റെ പിറ്റേ വർഷം തന്നെ അവർ മരണപ്പെട്ടു. വിവാഹം ചെയ്തതിന്റെ പിറ്റേ വർഷം തന്നെ സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൈനബ് ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, നമ്മുടെ ഉമ്മയായ പ്രവാചക പത്നിയായ സൈനബ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം, അഞ്ചാമത്തെ കാര്യമായി ഇബ്നു അബിൽ ഇസ് റഹിമഹുള്ള പറഞ്ഞത്, ഥുമ്മ ഗസാ ഇലാ ഉഹദ്, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം നടത്തി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം നടത്തി. എപ്പോഴാണ്? ഫി ഷഹ്രി ഷവ്വാലിൻ, ഷവ്വാൽ മാസത്തിൽ. ഷവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം നടത്തി. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, ഹിജറ മൂന്നാം വർഷത്തിൽ ഷവ്വാൽ മാസമാണ് ഉഹദ് യുദ്ധം സംഭവിച്ചിരിക്കുന്നത്. ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ ഷവ്വാൽ മാസത്തിലാണ് ഉഹദ് യുദ്ധം സംഭവിച്ചിരിക്കുന്നത്. അത് മൂന്നാമത്തെ വർഷമാണെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ മറ്റൊരു അഭിപ്രായമില്ല. എല്ലാ പണ്ഡിതന്മാരും ഏക അഭിപ്രായമാണ്, ഉഹദ് യുദ്ധം നടന്നിരിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ്, ഏകദേശം ഷവ്വാൽ മാസത്തിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. ഈ ഒരു യുദ്ധത്തിന്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ കൂടുതൽ വിശദീകരണത്തെ സംബന്ധിച്ച് സൂറത്തു ആൽ ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏകദേശം 60 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ച് സൂറത്തു ആൽ ഇമ്രാനിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 60 ആയത്തുകളിൽ സൂറത്തു ആൽ ഇമ്രാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ചുള്ള പരാമർശം നടത്തുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് ഉഹദ് യുദ്ധം എന്നൊരു പേര് വന്നത്? ഉഹദ് യുദ്ധം എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? മദീനയിലെ മസ്ജിദ് നബവിയുടെ കുറച്ച് അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഉഹദ് പർവ്വതം. മദീനയിൽ മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ച് അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഉഹദ് പർവ്വതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പർവ്വതമാണ് ഉഹദ് പർവ്വതം. അതിന്റെ സമീപത്ത് വെച്ചാണ് ഈ ഒരു യുദ്ധം നടന്നത്. അതുകൊണ്ടാണ് ഉഹദ് യുദ്ധം എന്ന പേര് ചരിത്രത്തിൽ ഈ ഒരു യുദ്ധത്തിന് വന്നിരിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഈ ഒരു യുദ്ധത്തിനുള്ള കാരണം? ഈ ഒരു യുദ്ധം സംഭവിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ബദർ യുദ്ധത്തിൽ കാഫിരീങ്ങൾക്ക് വളരെ വലിയൊരു പരാജയമാണ് നേരിടേണ്ടി വന്നത്. ബദർ യുദ്ധത്തിൽ കാഫിരീങ്ങൾക്ക് വലിയൊരു പരാജയം നേരിടേണ്ടി വന്നു. കാഫിരീങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അബൂജഹലിനെ പോലെയുള്ള കാഫിരീങ്ങളുടെ പ്രധാനപ്പെട്ട തലവന്മാരൊക്കെ ആ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ കാഫിരീങ്ങൾക്ക് മുസ്ലിമീങ്ങളോട് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നി. അങ്ങനെ 3000 വരുന്ന പടയാളികളുമായി അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹു, ഈ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം കാഫിറാണ്. അങ്ങനെ അബൂ സുഫിയാൻ എന്ന് പറയുന്ന അന്നത്തെ കാഫിരീങ്ങളുടെ നേതാവായിരുന്ന ആ വ്യക്തി 3000 വരുന്ന പടയാളികളുമായി മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യാൻ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ലക്ഷ്യമാക്കി കൊണ്ടുവന്നു. എന്തായിരുന്നു യുദ്ധത്തിന്റെ പിന്നിലെ ലക്ഷ്യം? അബൂ സുഫിയാൻ 3000 ആൾക്കാരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി വരുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഒന്നാമത്തെ ലക്ഷ്യം എന്നുള്ളത് ബദർ യുദ്ധത്തിൽ കാഫിരീങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രതിച്ഛായ തിരിച്ചെടുക്കണം. കാരണം മറ്റുള്ള ആൾക്കാർക്ക് മുമ്പിൽ ഇവർക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ബാധിച്ചിരിക്കുന്ന ആ ഒരു പരാജയം, അതിൽ നിന്നൊരു മുക്തി തേടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഉഹദിൽ അബൂ സുഫിയാൻ 3000 വരുന്ന പടയാളികളുമായി യുദ്ധത്തിന് പുറപ്പെട്ടത്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന കാഫിരീങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ തലവന്മാർ, അവർക്ക് വേണ്ടി പകരം ചോദിക്കുക എന്നൊരുദ്ദേശവും അബൂ സുഫിയാന്റെ കീഴിലുള്ള പടയാളികളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഈ യുദ്ധം നടത്തിയതിന്റെ പിന്നിലുള്ള പ്രധാന ഒരു ലക്ഷ്യം, മക്കയിൽ നിന്ന് ഷാമിലേക്കുള്ള അവരുടെ വഴി മുസ്ലിമീങ്ങളെ തടസ്സപ്പെടുത്താറുണ്ട്. മക്കയിൽ നിന്ന് ഷാമിലേക്ക് അവർ പോകുമ്പോൾ മദീന വഴിയാണ് പോകേണ്ടത്. ഈ വഴിയിൽ മുസ്ലിമീങ്ങൾ തടസ്സം നിൽക്കാറുണ്ട്. ഈ ഒരു യുദ്ധത്തിലൂടെ അവർ ഉദ്ദേശിച്ച പ്രധാന ഒരു കാര്യം എന്താണ്? മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്താൽ അതിനുശേഷം മക്കയിൽ നിന്ന് അവർ ഷാമിലേക്ക് പോകുമ്പോൾ അവരെ തടയാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഉഹദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ചില സഹോദരങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് മക്കയിൽ നിന്ന് കച്ചവട സംഘം ഷാമിലേക്ക് പോകുമ്പോൾ മുസ്ലിമീങ്ങൾ മദീനയിൽ വെച്ച് അവരെ തടയുന്നത്? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പല ആൾക്കാരും മക്കക്കാരാണ്. മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കാഫിരീങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുകയും സ്വന്തം നാട് വിട്ടേച്ചു പോകേണ്ട അവസ്ഥ അവർക്കുണ്ടാവുകയും ചെയ്തു. ഈ സമയത്ത് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് മക്കയിലെ കാഫിരീങ്ങൾ അവർ അപഹരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പ്രതികാരം എന്നോളമാണ് മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുമ്പോൾ കാഫിരീങ്ങളെ മുസ്ലിമീങ്ങൾ വഴി തടസ്സപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ യമനിലേക്ക് പോകുമ്പോൾ അവരുടെ വഴി കാഫിരീങ്ങൾ തടസ്സപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് അതിന് പ്രതികാരമായിട്ടാണ് കാഫിരീങ്ങളുടെ വഴി, ഷാമിലേക്കുള്ള വഴി മുസ്ലിമീങ്ങളും തടസ്സപ്പെടുത്തുന്നത്. എന്നിരുന്നാലും ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ 3000 വരുന്ന പടയാളികളുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും വകവരുത്താൻ അവർ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം ലഭിച്ചു, 3000 വരുന്ന വലിയൊരു സൈന്യം, അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു സൈന്യമാണ്. ഇത്ര വലിയൊരു സൈന്യവുമായി കൊണ്ട് മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ഒരു സൈന്യം പടയാളികൾ വരുന്നുണ്ട് എന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന ചില സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നമുക്ക് എന്തായാലും യുദ്ധത്തിന് പോകാം, കാഫിരീങ്ങളെ നമുക്ക് വകവരുത്താം, നമുക്ക് വിജയിച്ചുകൊണ്ട് തിരിച്ചു വരാം എന്ന ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആൾക്കാർ പറഞ്ഞു. എന്നാൽ വേറെ ചില ആൾക്കാർ പറഞ്ഞു, ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് തിരിച്ചടിക്കാം, അതല്ലാതെ നമ്മൾ അങ്ങോട്ട് യുദ്ധത്തിന് തയ്യാറായി പോകേണ്ടതില്ല എന്ന് ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. എന്നിരുന്നാലും അവസാനം ഈ ഒരു മഷൂറക്ക് ശേഷം മുസ്ലിമീങ്ങൾ യുദ്ധത്തിനായി പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി, യുദ്ധവസ്ത്രം ധരിച്ചു. ആയിരത്തോളം വരുന്ന ആൾക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തിൽ അസറിന് ശേഷം പുറപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ഉഹദിന്റെ ഭാഗത്തേക്ക് പ്രവാചകനും സഹാബികളും നീങ്ങി. അങ്ങനെ ഏകദേശം ഉഹദിന്റെ അടുത്തെത്താനായിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ വന്ന മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന വ്യക്തി ചില ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറി അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. അവർ മുനാഫിഖുകളായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്നത് മുനാഫിഖുകളുടെ നേതാവാണ്. പുറമേ ഇസ്ലാം കാണിക്കുമെങ്കിലും പുറമേ ഇസ്ലാം കാണിച്ചു, പക്ഷേ മനസ്സിൽ അവർക്ക് ഇസ്ലാമിനോട് വെറുപ്പാണ്. അങ്ങനെ യുദ്ധത്തിന്റെ ആ ഒരു സമയം അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉഹദിന്റെ അരികിൽ അവരെത്തുന്ന ആ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന് പറയുന്ന മുനാഫിഖ് ഏകദേശം 300 വരുന്ന പടയാളികളുമായി അവർ മടങ്ങിപ്പോയി. ഉഹദ് യുദ്ധത്തിന്റെ പ്രധാന ഒരു ഫലമായിരുന്നു അത്. കാരണം മുനാഫിഖുകളെയും യഥാർത്ഥ മുസ്ലിമീങ്ങളെയും തിരിച്ചറിയാൻ ഈ ഒരു യുദ്ധത്തിലൂടെ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ സഹോദരങ്ങളെ, ഏകദേശം 300 ആൾക്കാർ തിരിച്ചുപോയി. വഴിമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ എല്ലാവരെയും നോക്കി, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സഹാബത്തിന്റെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. അതിൽ ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ പലരെയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. ചെറിയ കുട്ടികൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. അവരിൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 14 പ്രായം. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻ 14 മാത്രമുള്ള ഒരു കുട്ടി. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്നിരുന്നാലും സഹോദരങ്ങളെ, ഏകദേശം 700 പേരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയി. കാഫിരീങ്ങൾ എത്രയുണ്ട്? കാഫിരീങ്ങൾ 3000, സഹാബികൾ വെറും 700 ആൾക്കാർ മാത്രം, അവരിൽ 1%. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ ആ ഭാഗത്തെത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു മലയുടെ മുകളിൽ അബ്ദുല്ലാഹ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 അംബൈത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അംബൈത്ത് ചെയ്യാൻ വളരെയധികം കഴിവുണ്ടായിരുന്ന 50 സഹാബികളെ ആ പർവ്വതത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ഭാഗത്ത് നിന്ന് വരുന്ന ശത്രുക്കളെ നിങ്ങൾ നേരിടണം എന്ന് പറഞ്ഞു. അവിടെ മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം സൈന്യം സജ്ജരായി. അതിനുശേഷം കാഫിരീങ്ങൾ അവർ അവിടെ എത്തി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 3000 വരുന്ന വലിയ സൈന്യം, സൈന്യത്തിന്റെ ഒരു ഭാഗത്തിന്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ്, അന്ന് അദ്ദേഹം കാഫിറായിരുന്നു. മറ്റൊരു ഭാഗത്തിന്റെ നേതൃത്വം ഐക്കരിമത്ത് ബിൻ അബി ജഹൽ, അന്ന് അദ്ദേഹവും കാഫിറായിരുന്നു. പിന്നീട് ഇവരൊക്കെ അൽഹംദുലില്ലാ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി വലിയ വലിയ പരിശ്രമങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങൾ, എന്നിരുന്നാലും അബൂ സുഫിയാനിന്റെയും ഖാലിദ് ബിൻ വലീദിന്റെയും ഐക്കരിമത്ത് ബിൻ അബി ജഹലിന്റെയും നേതൃത്വത്തിൽ വലിയൊരു സൈന്യം ഒരു വശത്ത്, മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മുസ്ലിം സമുദായം, അബ്ദുല്ലാഹ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 50 അംബൈത്തുകാരായ സഹാബികൾ ഒരു പർവ്വതത്തിന്റെ മുകളിലും അണിനിരന്നു. ശനിയാഴ്ച ദിവസം വളരെ ശക്തമായ പോരാട്ടം തുടങ്ങി. കാഫിരീങ്ങളുടെ പതാക വഹിച്ചിരുന്ന വ്യക്തിയെ ഹംസ റളിയല്ലാഹു അൻഹു വകവരുത്തി. ആ പതാക നിലത്ത് വീണു. വേറൊരു കാഫിർ വന്നുകൊണ്ട് ആ പതാക എടുത്തു. അദ്ദേഹത്തെയും ഹംസ റളിയല്ലാഹു അൻഹു വകവരുത്തി. വീണ്ടും വേറെ ഒരാളെടുത്തു, അവരെയും വകവരുത്തി. അങ്ങനെ ഏകദേശം 9 വ്യക്തികളെ ആ ഒരു സമയത്ത് തന്നെ വകവരുത്തിയതായി നമുക്ക് ചരിത്രം കാണാൻ സാധിക്കും. അബൂ ദുജാര റളിയല്ലാഹു അൻ ആ യുദ്ധത്തിൽ വളരെ വലിയൊരു കഴിവ് തന്നെ, അല്ലെങ്കിൽ വലിയൊരു പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചു. ഹംദല റളിയല്ലാഹു അൻഹും വലിയൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. കാഫിരീങ്ങളുടെ നേതാവായ അബൂ സുഫിയാനെ കൊല്ലാൻ ഹൻലല റളിയല്ലാഹു അൻഹു ആ സമയത്ത് തയ്യാറായി. അദ്ദേഹം അതിന്റെ അരികിലേക്ക് പോയ സമയത്ത് ഹൻലല റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ ഒരു കാഫിർ വരികയും അദ്ദേഹത്തെ വധിച്ചു കളയുകയും ചെയ്തു. എന്നിരുന്നാലും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വിജയം തന്നെ അവർ കണ്ടു. വലിയൊരു പോരാട്ടം അവർ കാഴ്ചവെച്ചു. കാഫിരിങ്ങൾ ഭയന്ന് പേടിച്ച് പിന്നോട്ടേക്ക് ഓടാൻ വേണ്ടി തുടങ്ങി. സഹോദരങ്ങൾ, ഈ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമുകളിൽ നിർത്തിയിരുന്ന 50 വരുന്ന സഹാബികൾ അവർ വിചാരിച്ചു, എന്തായാലും യുദ്ധം അവസാനിച്ചല്ലോ, നമുക്ക് താഴേക്ക് ഇറങ്ങാം എന്ന് കരുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നിർത്തുമ്പോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ യാതൊരു കാരണവശാലും അവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല, എന്റെ അനുമതി ലഭിക്കുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. പക്ഷേ യുദ്ധം ജയിച്ചതായി മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ചില ആൾക്കാർ ഇറങ്ങി. അബ്ദുല്ലാഹിബ്നു ജുബൈറും വേറെ ചില സഹാബികളും മാത്രം അതിന്റെ മുകളിൽ നിന്നു. ബാക്കിയുള്ള എല്ലാവരും ആ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഈ സമയത്ത് പർവ്വതത്തിന്റെ പിറകിൽ പേടിച്ചോടുകയായിരുന്ന കാഫിരിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു മലമുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അമ്പയ്ത്തുകാരായ സഹാബികൾ ആരുമില്ല, വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രം. ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞു പോയി, ബാക്കി എല്ലാവരും താഴേക്കിറങ്ങിപ്പോയി. ഈ ഒരു സമയം ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ചില ആൾക്കാരെ കൂട്ടുകയും അദ്ദേഹം ആ മലയുടെ ഭാഗത്തോടുകൂടി അല്ലെങ്കിൽ ആ മലയുടെ ഭാഗത്തിലൂടെ മുസ്ലിം സൈന്യത്തിനിടയിലേക്ക് ഇരച്ചു കയറുകയും മുസ്ലിം സൈന്യത്തിൽ നിന്ന് പല ആൾക്കാരെയും വധിക്കുകയും ചെയ്തു. ശേഷം മുസ്ലിം സമുദായത്തിൽ നിന്ന് 70 സഹാബികൾ കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവിടുത്തെ വകവരുത്താൻ അവർ പരിശ്രമിച്ചെങ്കിലും സഹാബത്ത് വളരെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രതിരോധിച്ചു. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് മുസ്ലിം സമൂഹത്തെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിരുന്നാലും സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉഹദ് യുദ്ധത്തിൽ ചെറിയൊരു പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹത്തിന് വലിയൊരു വിജയമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുനാഫിഖീങ്ങളും മുഅ്മിനീങ്ങളും പരസ്പരം വേർതിരിക്കാൻ ഉഹദ് യുദ്ധത്തിലൂടെ സാധിച്ചു. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വേണ്ടതുപോലെ അവർ കേൾക്കാതിരുന്നപ്പോൾ അത് കാരണത്താൽ അവർക്ക് ചെറിയൊരു പരാജയം സംഭവിച്ചു. വലിയൊരു പാഠമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന യാതൊരു കാരണവശാലും ജീവിതത്തിൽ ഒഴിവാക്കരുത്, അത് ഒഴിവാക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് വലിയൊരു പാഠമായിരുന്നു മുസ്ലിം സമൂഹത്തിന് ഉഹദ് യുദ്ധത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇബ്നു അബിൽ അസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന 5 പ്രധാനപ്പെട്ട ഒരു സംഭവം. അധികമായി ഞാൻ വിശദീകരിക്കുന്നില്ല. അതല്ലാതെ ഉഹദ് യുദ്ധം തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ദർസുകൾ, 1-2 ദർസുകളല്ല, അതിലധികം ദർസുകൾ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇവിടെ അധികമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഈ 5 കാര്യം പറഞ്ഞതിന് ശേഷം ഇബ്നു അബിൽ അസ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്ന കാര്യം ഹംറാ ഉൽ അസദ് പടയൊരുക്കത്തെ സംബന്ധിച്ചാണ്. എന്താണ് ഹംറാ ഉൽ അസദ്? ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം സമൂഹത്തിന് ചെറിയ രീതിയിലുള്ള പരാജയം നേരിട്ടു. അത് മുസ്ലിം സമൂഹത്തിന് വളരെ വലിയ വേദനയുണ്ടായി. അങ്ങനെ കാഫിരിങ്ങൾ വീണ്ടും മദീനയിലേക്ക് വരുന്നു എന്ന വാർത്തയൊക്കെ പ്രചരിച്ചു തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഭയപ്പെടുത്താൻ തീരുമാനിച്ചു. കാഫിരിങ്ങൾ ചെറിയൊരു വിജയം ഉഹദിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നൊരു ബോധം അവരുടെ മനസ്സിൽ വന്നപ്പോൾ അവർ കരുതി മദീനയിലേക്ക് കയറിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിനെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പേടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വിളംബരം ചെയ്തു, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾ മാത്രം യുദ്ധത്തിന് വീണ്ടും തയ്യാറാവുക, മറ്റുള്ള ആരും തയ്യാറാവേണ്ടതില്ല. ഉഹദ് യുദ്ധത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചിരുന്നു. പല സഹാബികളുടെയും ശരീരത്തിൽ മുറിവുകളുണ്ട്. ആ മുറിവുകൾ നിലനിൽക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുക. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാ സഹാബികളും യുദ്ധത്തിന് തയ്യാറായി. അവർക്കൊരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കറിയാം ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ മഹത്തരമായ ഷഹാദത്ത് എന്ന ബോധം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലും മുസ്ലിമീങ്ങൾ വീണ്ടും യുദ്ധത്തിന് തയ്യാറായത് അറിഞ്ഞപ്പോൾ കാഫിരീങ്ങളുടെ മനസ്സിൽ വളരെ വലിയൊരു ഭയമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടിക്കൊണ്ട് ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെത്തി. ഏകദേശം മദീനയിൽ നിന്ന് 20 അകലെയുള്ള ഒരു സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. കാഫിരീങ്ങളെ ഭയപ്പെടുത്താൻ, കാഫിരീങ്ങളോട് യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തയ്യാറായി. ഈ വിവരം അബു സഫിയാന് ലഭിച്ചു. ഏകദേശം 3 ദിവസത്തോളം ഹമറാഉൽ അസദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങി. അബു സഫിയാനും കൂട്ടർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഈ പടയൊരുക്കത്തെ സംബന്ധിച്ച് വിവരം ലഭിച്ചപ്പോൾ അവർക്ക് മനസ്സിൽ പേടിയുണ്ടാവുകയും അവർ പെട്ടെന്ന് തന്നെ മക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കാരണം അത് വലിയൊരു അത്ഭുതമുള്ള കാര്യമാണ്. ഉഹദ് യുദ്ധത്തിൽ സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ബാധിച്ച് അത് ഉണങ്ങുന്നതിന് മുമ്പാണ് വീണ്ടും മറ്റൊരു യുദ്ധത്തിന് സഹാബത്ത് തയ്യാറായി വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാമിന് വേണ്ടി അവർ വീണ്ടും യുദ്ധം ചെയ്യാൻ വന്നു എന്നത് കണ്ടപ്പോൾ അബു സുഫിയാനും കാഫിരീങ്ങൾക്കും അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതാണ് ഇവിടെ ഇബ്നു അബിൽ അയ്സ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന 6-ാമത്തെ സംഭവം. അതിനുശേഷം 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഹിജ്റ 3-ാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന 2 സംഭവങ്ങൾ കൂടി പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 7-ാമത്തെ സംഭവമായി പറഞ്ഞിരിക്കുന്നത് വൽ ഖംറു ഹുർരിമത് യഖീനൻ ഫസ്മഅന ഹാദാ വഫീഹ വുലിദ സിബ്തുൽ ഹസൻ. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന 7-ാമത്തെ സംഭവം, ഹിജ്റ 3-ാമത്തെ വർഷത്തിൽ നടന്നിരിക്കുന്ന 7-ാമത്തെ സംഭവം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ 3-ാമത്തെ വർഷത്തിലാണ് മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹിജ്റ 3-ാമത്തെ വർഷത്തിലാണോ അതല്ല 4-ാമത്തെ വർഷത്തിലാണോ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നു ഹിജ്റ 3-ാമത്തെ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, അറബികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ അവർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാനീയമാണ് മദ്യം എന്നുള്ളത്. അവർ എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്ന, അവർ വളരെയധികം സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു പാനീയമാണ് മദ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം മദ്യം ഹറാമാണ്, നിങ്ങളത് കുടിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഈമാൻ ചില ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കതൊരു പ്രയാസമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്ത് അനുസരിച്ച് 3 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് മദ്യത്തിന്റെ വിലക്ക് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നത്. 1-ാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിൽ മോശമായ വശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ നിരുത്സാഹപ്പെടുത്തി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ആയത്ത് അവതരിപ്പിച്ചു, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. മദ്യത്തെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിൽ ചില ഗുണങ്ങളുണ്ടെങ്കിലും അതിൽ ദോഷമാണ് കൂടുതൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചു. ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ പല ആൾക്കാരുടെ മനസ്സിൽ ചെറിയ പ്രയാസമുണ്ടായി. പല ആൾക്കാരും മദ്യം മോശമാണെന്ന് കരുതി ഒഴിവാക്കി. പക്ഷേ മദ്യം ഹറാമാണ് അല്ലെങ്കിൽ അത് വിലക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അവന്റെ പ്രവാചകനോ ഒരു കൽപ്പനയും പറഞ്ഞിട്ടില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 43-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിസ്കാര സമയത്ത് മാത്രം മദ്യം കഴിക്കരുത്, ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് മദ്യം കഴിക്കാം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തഖറബുസ്സലാത വ അൻതും സുകാറ, മദ്യം കഴിച്ച നിലയിൽ നിങ്ങൾ നിസ്കാരത്തിന് വരരുത് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി. അപ്പോൾ ആദ്യം അവർ മദ്യപിച്ചിരുന്നു, ആരും എതിർത്തിട്ടില്ല. അതിനുശേഷം അല്ലാഹു ആയത്തിറക്കിയത് എന്താണ്? അതിൽ ദോഷമാണ് കൂടുതൽ, പക്ഷെ അവിടെ വിലക്കോ അല്ലെങ്കിൽ ഹറാമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? നിസ്കാരത്തിന് നിങ്ങൾ വരുമ്പോൾ യാതൊരു കാരണവശാലും മദ്യപിച്ചുകൊണ്ട് വരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അങ്ങനെ മദ്യം ഒഴിവാക്കുന്ന ഒരു ശീലം അവർക്കിടയിൽ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് വിലക്കപ്പെട്ടതാണ്, നിങ്ങൾ അത് ഒഴിവാക്കേണ്ടതുണ്ട്. ഫജ്തനിബു, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെയും പറഞ്ഞു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ പൂർണ്ണമായും വിലക്കിയത്. സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ പൂർണ്ണമായും വിലക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് മദ്യത്തിന്റെ വിലക്ക് ശരീഅത്തിൽ കടന്നു വന്നത്. ആദ്യം നിരുത്സാഹപ്പെടുത്തി, പിന്നെ നിസ്കാര സാഹചര്യത്തിൽ മാത്രം വിലക്കി, അതിനുശേഷം പൂർണ്ണമായിട്ട് ശരീഅത്ത് വിലക്കി. വേറെയും ചില വിശദീകരണങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള ചില കഥകളൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ഉദ്ദേശം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിചയപ്പെടുക എന്നുള്ളതാണ്. അതിനുശേഷം ഇബ്നു അബിൽ അയ്സ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്ന 8-ാമത്തെ സംഭവം, വഫീഹ വുലിദ സിബ്തുൽ ഹസൻ, ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കുട്ടി ജനിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ്. ആരാണ് അവരുടെ ഭർത്താവ്? ആരാണ് ഭർത്താവ്? അലി റളിയല്ലാഹു അൻ. അലി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിൽ റമദാൻ മാസത്തിലാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അൽ ഇസാബയിൽ ഉദ്ധരിക്കുന്നത് പോലെ. ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, പല ആൾക്കാരും ഹസൻ ഹുസൈൻ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ രണ്ട് മക്കളായ ഹസനിനെയും ഹുസൈനിനെയും റളിയല്ലാഹു അൻഹുമ അവരെ പറയുമ്പോൾ അവർ ഇരട്ട കുട്ടികളാണെന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇരട്ട കുട്ടികളല്ല, മറിച്ച് ഹസൻ റളിയല്ലാഹു അൻഹു ഒരു വർഷം മൂത്തതാണ്. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ മൂന്നാമത്തെ വർഷത്തിലാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജറ നാലാമത്തെ വർഷത്തിലാണ്. ഇൻഷാ അല്ലാ വരുന്ന ദർസിൽ നമുക്ക് ഈ വിഷയം വരുന്നതാണ്. ഇത് അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വളരെയധികം മഹത്വങ്ങളുള്ള ധാരാളം പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന രണ്ട് സഹാബികളാണ്. ഇൻഷാ അല്ലാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ചില മഹത്വങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. ഇപ്പോൾ ദർസ് കുറച്ച് അധികരിച്ചു പോയി. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ അൽഹംദുലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ മൂന്നാമത്തെ വർഷം നടന്നിരിക്കുന്ന എട്ട് കാര്യങ്ങൾ ലളിതമായ രൂപത്തിൽ നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ കേൾക്കാനും പഠിക്കാനും സഹോദരങ്ങളെ പരിശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായി പറയുകയാണെങ്കിൽ ഇതിൽ ഓരോരോ കാര്യത്തിനും ഒന്നിലധികം ദർസുകൾ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതല്ല നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം. മറിച്ച് അൽ ഉർജൂസത്തുൽ മീഇയ എന്നുള്ളത് ലളിതമായ വളരെ ചെറിയൊരു കിതാബാണ്. അതുകൊണ്ട് അത് ചെറിയ രൂപത്തിൽ നമുക്ക് പഠിക്കാം. അതിനുശേഷം അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതല്ലാതെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിശദമായി പഠിക്കുന്നതിനേക്കാൾ എത്രയോ ഉചിതം കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ സംബന്ധിച്ച് മൊത്തത്തിൽ നമ്മളൊന്ന് അറിവ് വെക്കലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ശൈലി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.